ഈ ലോകത്തിലെ ഏറ്റവും വലിയ ദുഃഖം എന്താണെന്ന് നിങ്ങൾക്കറിയാം. What is the greatest sorrow in this world? എന്നാണ് ഏറ്റവും വലിയ ദുഃഖം. ഒത്തിരി ദുഃഖങ്ങളുണ്ട്, എന്നാൽ ഏറ്റവും വലിയ ദുഃഖം, ഏറ്റവും വലിയ ദുഃഖം അനാഥത്വമാണ്. എനിക്ക് ആരുമില്ല എന്ന് ചിന്തിക്കുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ദുഃഖം. ബാക്കി ദുഃഖങ്ങളുടെയൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. കാരണം ഈ ഷെയർ ചെയ്യുമ്പോൾ, ഒന്ന് പങ്കുവെക്കുമ്പോൾ ദുഃഖം ഒത്തിരി കുറയും അല്ലെ. നമുക്കൊരു അസുഖം വരികയാണെങ്കിൽ ഒരാൾ നമുക്കൊരു ചൂടുവെള്ളം എടുത്തു തന്നു, അല്ലെ ഒരാൾ വന്ന് കണ്ടു, നമ്മുടെ പകുതി ഭാരം അവിടെ മാറും. എന്നാൽ അനാഥത്വം എന്ന് പറഞ്ഞൊരു ദുഃഖം, അത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ആ വലിയ ദുഃഖത്തിൽ നിന്നാണ് കർത്താവ് നമ്മളെ വിടുവിച്ച്. ചില സമയങ്ങളിലെങ്കിലും നമ്മൾ അനാഥരായി, അനാഥർ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലേക്ക് പെട്ടെന്ന് ഈ ഓർഫനേജ് മാത്രം വരുന്നേ. ചില സമയങ്ങളെങ്കിലും നമ്മൾ ആരുമില്ലാത്തവരാണെന്ന് ചിന്തിച്ച സമയങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. എനിക്കാരുമില്ല. ഒരുപക്ഷെ നാം പ്രതീക്ഷിച്ചിരുന്നവർ നമ്മെ സഹായിച്ചില്ല. ഒരുപക്ഷെ നാം പ്രതീക്ഷിച്ചത് പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല. ഒരു സൊല്യൂഷനും ഇല്ലാതിരിക്കുമ്പോഴാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ഈ അനാഥത്വം പിടികൂടുന്നത്. എനിക്കാരുമില്ല, എനിക്കാരുമില്ല, എന്നെ സഹായിക്കാനായിട്ട് ആരുമില്ല. നമ്മൾ കാണുന്നുണ്ട് ആ യോഹന്നാൻ 5-ൽ ആ മനുഷ്യൻ പറഞ്ഞത്, എന്നെ കുളത്തിലാക്കുവാനായിട്ട് ആരുമില്ല. അവന്റെ തളർവാദ രോഗത്തെക്കാളും വലിയൊരു ദുഃഖമായിരുന്നു അവന്റെ, എന്നെ കുളത്തിലാക്കാനായിട്ട് എനിക്കാരുമില്ല. സ്വരങ്ങൾ ഈ ദുഃഖത്തിൽ നിന്നാണ് കർത്താവ് നമ്മെ വിടുവിച്ചത്. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും, എവരിവൺ, എല്ലാവർക്കും ഈ യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവം കൊടുത്തൊരു അധികാരമാണ് ദൈവത്തിന്റെ മക്കളായി തീരുക. ദൈവത്തിന് കൊടുക്കാൻ കഴിയുന്നതിൽ ഏറ്റവും വലിയൊരു പദവിയാണ് ദൈവം കൊടുത്ത മക്കൾ എന്നുള്ള പദവി, മകൻ, മകൾ എന്നുള്ള പദവി. പക്ഷേ ഞാൻ ആത്മീയ ലോകത്തിലേക്ക് നോക്കുമ്പോൾ ഈ മക്കൾ എന്നുള്ള പദവി സ്വീകരിച്ച ഒത്തിരി പേര് പലപ്പോഴും അനാഥരെ പോലെ ജീവിക്കുക. അവരോട് സംസാരിക്കുമ്പോൾ പലപ്പോഴും അവർ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ആരുമില്ല എന്ന് നേരിട്ട് പറഞ്ഞില്ലെങ്കിലും അതിന്റെ ധ്വനി പലപ്പോഴും അതാണ്. എന്താണെന്നറിയാമോ? എനിക്ക് ആരുമില്ല എന്നുള്ളത്. ഒത്തിരി ദൈവമക്കളുടെ ഒരു വലിയ പ്രശ്നം അതാണ്, ഒരു വലിയൊരു ഇൻസെക്യൂരിറ്റി. പക്ഷെ ദൈവമക്കൾക്കുണ്ടാകേണ്ട ഏറ്റവും വലിയ കോൺഫിഡൻസ് ഇതായിരിക്കണം. എന്താണ്? സ്വർഗത്തിൽ എനിക്കൊരപ്പച്ചനുണ്ട്. അത് മാത്രമല്ല, ആ സ്വർഗീയ പിതാവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, അവൻ എന്റെ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധാലുവാണ്. ശ്രദ്ധാലുവാണ്. He is interested in each and everything in my life. എന്റെ ജീവിതത്തിലെ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും അവൻ അറിയുന്നു. അവൻ അറിയുന്നു എന്ന് മാത്രമല്ല, അവൻ അതിനെ ശ്രദ്ധിക്കുന്നു. ഈ ഒരു കോൺഫിഡൻസ് ആ ഒരു ദൈവവൈദ്യന്റെ ഏറ്റവും വലിയ ധൈര്യം. ഒരു ധൈര്യം. ഇത് ഒരുപക്ഷെ പലപ്പോഴും ഇത് സംഭവിക്കും നമ്മുടെ ജീവിതത്തിൽ. പ്രതികൂലങ്ങൾ വരുമ്പോൾ നാം പലപ്പോഴും സംശയിച്ചു പോകുന്ന, ചിന്തിച്ചു പോകുന്ന ഒരു കാര്യമുണ്ട്, ദൈവം എന്നെ കാണുന്നില്ല, അല്ല ദൈവം എന്നെ കൈവിട്ടു, ദൈവം എന്നെ അറിയുന്നില്ല. ഇനി എന്തെങ്കിലും ഒരു കാര്യം കിട്ടിയാൽ അടുത്ത ലെവലിൽ നമ്മൾ വിചാരിക്കുന്നത് ദൈവം ഇപ്പോൾ എന്നിൽ വളരെയധികം പ്രസാദിച്ചിരിക്കുന്നു, അതുകൊണ്ടാണ് എനിക്കിത് കിട്ടിയത്. ഈ രണ്ട് എക്സ്ട്രീംസ് ആണ് കുഴപ്പം സോരങ്ങൾ. എന്തെങ്കിലും ഒരു കാര്യം കിട്ടുമ്പോൾ എന്റെ പ്രാർത്ഥന കൊണ്ട് എന്റെ ദൈവത്തോടുള്ള അടുപ്പം കൊണ്ട് എനിക്ക് കിട്ടി എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥ. രണ്ടാമത്, ഏതെങ്കിലും പ്രതികൂലങ്ങളോ പ്രശ്നങ്ങളോ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ദൈവം എന്നെ കാണുന്നില്ലെന്നും എന്നെ അറിയുന്നില്ലെന്നും. ഡു വി തിങ്ക് ലൈക്ക് ദാറ്റ്? നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പാട്ടിന്റെ ഈരടികൾ ഇങ്ങനെ ഓർത്തു. ഞാൻ ഓർത്തു, ഭക്തന്മാർക്ക് കിട്ടിയ ആത്മീയ ബോധ്യങ്ങൾ ഒത്തിരി വളരെ വലുതാണ്. തന്റെ മകൻ മരിച്ചു പോയതിന് ശേഷം അയൽവക്കത്ത് അതേ പ്രായമുള്ള ഒരു പയ്യൻ കിളയ്ക്കുന്ന കണ്ടപ്പോൾ ഭക്തനായ കവി ഇങ്ങനെ എഴുതി വെച്ചു, ദുഃഖത്തിന്റെ പാനപാത്രം എന്റെ കർത്താവിന്റെ കയ്യിൽ തന്നാലും ഞാൻ സന്തോഷത്തോടെ എന്ത് ചെയ്യും? അത് വാങ്ങി കർത്താവിന് സ്തോത്രം ചെയ്യും. എന്നിട്ട് അദ്ദേഹം പറയാണ്, അവൻ എന്നെ അടിച്ചാലും അവൻ എന്നെ എന്ത് ചെയ്യുന്നു? സ്നേഹിക്കുന്നു. തന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടത്തിന്റെ മുൻപിലും ഒരു ഭക്തൻ ധൈര്യത്തോടെ വിളിച്ചു പറയുകയാണ്, അവൻ എന്നെ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. ഇത് ദൈവത്തോടടുത്തിരിക്കുമ്പോൾ കിട്ടുന്നൊരു ഉറപ്പം. അല്ലെങ്കിൽ ദൈവവചനത്തിൽ നിന്ന് ഓരോ ദൈവത്തിന്റെ മക്കളും പ്രാപിക്കേണ്ട ഒരു കോൺഫിഡൻസാ. എന്റെ ജീവിതത്തിൽ കഷ്ടതകൾ വന്നേക്കാം, എന്റെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ വന്നേക്കാം, എന്റെ ജീവിതത്തിൽ പരാജയങ്ങൾ വന്നേക്കാം, അതൊന്നും ദൈവം അറിയാതെ അല്ലെന്ന്. ദൈവം അറിയാതെ അല്ല, അവനതറിയുന്നു. ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഹെവൻലി മാൻ എന്ന് പറഞ്ഞ ആ ബുക്കിന്റെ അകത്ത്, സ്വർഗീയ മനുഷ്യൻ എന്ന് പറഞ്ഞ ബുക്കിന്റെ അകത്ത്, ആ സുവിശേഷകനെ അവര് ആ നഖങ്ങൾ വലിച്ചു പറിച്ച് അതിനെ ആണിയൊക്കെ അടിക്കുന്ന സമയത്ത് അതിന്റെ മുമ്പിൽ അദ്ദേഹം ഒരു ശബ്ദം കേട്ടു. വേറൊന്നുമല്ല, ഒരു സ്വരം അദ്ദേഹം കേട്ടു, ഞാൻ അറിയുന്നു. അത് അദ്ദേഹത്തെ പിടിച്ചു നിർത്തിയത്. വലിയ പീഡനങ്ങളിലൂടെ കടന്നുപോയപ്പോഴും ഇലക്ട്രിക് ബാറ്റൺ കൊണ്ട് തലയിൽ അടിക്കുമ്പോൾ അദ്ദേഹം പറയുകയാണ്, 1000 തേനീച്ച ഒരുമിച്ച് കുത്തിയാൽ ഉള്ള വേദന എങ്ങനെയാ? അതുപോലത്തെ വേദനയാണ് ഇലക്ട്രിക് ബാറ്റൺ കൊണ്ട് തലയിൽ അടിക്കുമ്പോൾ ഉണ്ടാകുന്നത്. പക്ഷെ അതിന്റെ നടുവിലും പിടിച്ചതിന്റെ ഒരു കാര്യം ഇതാണ്, ഞാൻ അറിയുന്നു. അതാ വെളിപ്പാട് പുസ്തകം 2-3 അധ്യായത്തിലുള്ളത്, നിന്റെ കഷ്ടത ഞാൻ അറിയുന്നു, നിന്റെ ദാരിദ്ര്യം ഞാൻ അറിയുന്നു, നീ എവിടെ പാർക്കുന്നു ഞാൻ അറിയുന്നു, സാത്താന്റെ സിംഹാസനം ഉള്ളിടത്ത് തന്നെ കർത്താവ് ഞാൻ അറിയുന്നു, അറിയുന്നു. അപ്പോൾ ദൈവത്തിന്റെ പൈതലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതാണ്, അവന്റെ കോൺഫിഡൻസ് ഇതാ. എന്റെ പ്രശ്നങ്ങളും എന്റെ പരാജയങ്ങളും എന്റെ അവസ്ഥകളും എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരു സ്വർഗസ്ഥനായ പിതാവ് എനിക്കുണ്ട് എന്നുള്ളതാണ് അവന്റെ ഏറ്റവും വലിയ കോൺഫിഡൻസ്. റോമാലേഖനം 8 അധ്യായത്തിൽ പൗലോസ് പറഞ്ഞൊരു വാക്യമുണ്ട്, ആ വാക്യത്തിൽ നമുക്ക് ആ ദൈവസ്നേഹത്തിന്റെ ആഴം നമുക്ക് അറിയാൻ പറ്റും. റോമാലേഖനം അതിന്റെ 8 അധ്യായം, അതിന്റെ 32 വാക്യം, Romans 8:32,
സ്വന്ത പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ?
ഒരു ചോദ്യമാണ്. He who did not spare his own son but delivered him over for us all, how will he not also with him freely gives us all things? സ്വന്തം പുത്രനെ ആദരിക്കാതെ അവനെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ. സ്വർഗീയ പിതാവിനെ കുറിച്ച് പൗലോസ് പറയുകയാണ്, സ്വന്തം പുത്രനെ, ഓൺലി ബിഗോട്ടൻ സൺ, തന്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ ഒരു കാര്യം കൂടെ ചെയ്തു, അവനെ ആദരിച്ചില്ലെന്ന്. അത് മനസ്സിലാക്കണമെങ്കിൽ ക്രൂശ് മനസ്സിലാക്കണം. ക്രൂശിന്റെ ആഴം, ക്രൂശിൽ എന്താ കർത്താവ് ചെയ്തത്, എന്താണ് ക്രൂശിൽ സംഭവിച്ചത് എന്നുള്ളത് കാണുമ്പോഴാ അവനെ ആദരിച്ചില്ല. ഒരേ ഒരു പുത്രനെ ആദരിച്ചില്ലെന്ന്, അവനെ ഏൽപ്പിച്ചെന്ന്. അതാ പിതാവിന്റെ ഹൃദയം, ഇതാ നമ്മുടെ കോൺഫിഡൻസ്. സ്വന്തം പുത്രനെ ആദരിക്കാതെ അവനെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവനായ ദൈവം. ഇനി അതിൽ കൂടുതൽ എന്തെങ്കിലും പറയാനായിട്ടുണ്ടോ ദൈവത്തിന്? ഇനി അതിൽ കൂടുതൽ എന്തെങ്കിലും തരാനുണ്ടോ എന്ന്? പക്ഷെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ചെറിയ പ്രതികൂലങ്ങളുടെ നടുവിൽ, ഒരു ചെറിയ പ്രശ്നത്തിന്റെ മുൻപിൽ നമ്മൾ ആദ്യം പറയുന്നത് ദൈവം എന്നെ അറിയുന്നില്ലെന്ന്, ദൈവം എന്നെ കൈവിട്ടെന്ന്, ദൈവമൊന്നും കാണുന്നില്ലെന്ന്. പക്ഷെ കർത്താവിന് പറയാനുണ്ട്, പിതാവിന് പറയാനുണ്ട്, സ്വന്തം പുത്രനെ ആദരിക്കാതെ അവനെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവനായ ദൈവം. എന്നിട്ട് പറയാണ്, അവനോടുകൂടെ സകലവും നൽകാതിരിക്കുമോ? നൽകാതിരിക്കുമോ? We need to live in this confidence. ഈ ബോധ്യത്തിൽ നമ്മൾ ജീവിക്കേണ്ടത്. എന്നെ അറിയുന്ന ദൈവം, എന്നെ കാണുന്ന ദൈവം, എന്നെ മനസ്സിലാക്കുന്ന ദൈവം, എനിക്ക് വേണ്ടി പ്ലാൻ ചെയ്യുന്ന ദൈവം, എനിക്ക് വേണ്ടി പദ്ധതികൾ തയ്യാറാക്കുന്ന ദൈവം, എന്നെ ജയോത്സവത്തോടെ നടത്തുവാനായിട്ട് എനിക്ക് വേണ്ടി ജാഗരിക്കുന്ന ദൈവം, എനിക്ക് വേണ്ടി ഉറങ്ങാതിരിക്കുന്ന ദൈവം, എനിക്ക് വേണ്ടി ഇന്ന് മയങ്ങുക പോലും ചെയ്യാതിരിക്കുന്ന ദൈവം. We need to live in this confidence. ഈ ഉറപ്പിലാണ് നാം ജീവിക്കേണ്ടത്. ഇല്ലെങ്കിലുണ്ടല്ലോ ഈ അനാഥത്വം നമ്മളെ ബാധിക്കും, അല്ലെങ്കിൽ ഫിയർ നമ്മളെ ബാധിക്കും. എവിടെ ഭയം വരുന്നെന്ന് അറിയാമോ? എവിടെ ഭയം വരുന്നേ? നാളത്തെ കാര്യത്തെ കുറിച്ചാണല്ലോ നമുക്ക് ഭയം വരുന്നത്. അപകടം സംഭവിക്കുമോ? രോഗം സംഭവിക്കുമോ? മരിച്ചു പോകുമോ? വേണ്ടപ്പെട്ടവര് മരിച്ചു പോകുമോ? അല്ലെങ്കിൽ ജോലി എന്തായി തീരും? കുടുംബത്തെ നടത്താൻ കഴിയുമോ? ഇങ്ങനത്തെ ഒരു 100,000 ചോദ്യങ്ങളും ഒരു ഫിയറുമാണ് നമ്മളെ ഭരിക്കുന്നത്. അതിന്റെ നടുവിൽ നമുക്ക് ധൈര്യത്തോടെ പറയാൻ കഴിയണം, സ്വന്തം പുത്രനെ ആദരിക്കാതെ അവനെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ. അല്ല കോൺഫിഡൻസ്. എന്നിട്ട് കർത്താവ് ഒരു ചെറിയ എക്സാമ്പിൾ എടുത്തിട്ട് കർത്താവ് ആ ശിഷ്യന്മാരെ പറഞ്ഞ് പഠിപ്പിച്ചേ, എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ധരിക്കും, ഏറ്റവും ചെറിയ കാര്യം, ഇതിനെ കുറിച്ച് ഓർത്തൊന്ന് എന്ത് ചെയ്യരുത്, നിങ്ങൾ ആകുലപ്പെടരുത്. എന്നിട്ട് അടുത്ത് എന്താ പറഞ്ഞ, എന്താ പറഞ്ഞ, ഇവയെല്ലാം നിങ്ങൾക്ക് ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് എന്ത് ചെയ്യുന്നു, അറിയുന്നു. അതേ പറഞ്ഞേ, നിങ്ങൾക്ക് എന്തൊക്കെയാണ് ആവശ്യമെന്ന് അറിയുന്ന ഒരു പിതാവ്, അറിയുന്ന പിതാവ്. ഈ അറിവിലാണ് നാം ജീവിക്കേണ്ടത്. ഇത് ഇടയ്ക്കിടയ്ക്ക് പറയേണ്ടി വരുന്ന എന്താണെന്നറിയാമോ? ചില സമയങ്ങളിൽ നമ്മുടെ അനാഥത്വം കാണുമ്പോൾ ഇത് വീണ്ടും എനിക്ക് റിപ്പീറ്റ് ചെയ്യേണ്ടി വരിക. ചില സമയങ്ങളിൽ നമ്മുടെ ഭയങ്ങൾ കാണുമ്പോൾ എനിക്ക് വീണ്ടും ഇത് ആവർത്തിക്കേണ്ടി വരിക. ഇതൊക്കെ അടിസ്ഥാനമിട്ട് ഉറപ്പിക്കേണ്ട ആത്മീയ സത്യങ്ങളാണ്. ഇതിൽ ഉറച്ചില്ലെങ്കിൽ നിങ്ങൾ ഇനി ഇതിന്റെ മുകളിലോട്ട് എന്താ എന്തൊക്കെ പെടുന്നാലും അത് ചീട്ടുകൊട്ടാരം പോലെ താഴെ പോവും. ഹൃദയത്തിന്റെ ആഴത്തിൽ ഉറപ്പിക്കേണ്ട ആത്മീയ ബോധ്യങ്ങളാത്. ഇനി എനിക്കൊരു സംശയം കൂടെ ചില സമയത്ത് വരാറുണ്ട്, ഒരുപക്ഷെ എന്തുകൊണ്ടാ ഭയം വരുന്നെന്ന് അറിയാമോ? കർത്താവിനേക്കാൾ ഉപരി മറ്റു പലതിനെ സ്നേഹിക്കുന്ന കൊണ്ടാണ് ഈ ഭയങ്ങൾ തന്നെ പിടികൂടിയിരിക്കുന്നു. കർത്താവിനേക്കാൾ ഉപരി, അതുകൊണ്ട് കർത്താവ് പറഞ്ഞത് എന്റെ പിന്നാലെ വരുമ്പം ആദ്യം കാൽക്കുലേറ്റ് ചെയ്തിട്ട് വന്നാ മതിയെന്ന്. എന്റെ പുറകെ വരുമ്പം വെറുതെ ചാടിക്കേറി പോരരുത്. ജസ്റ്റ് കാൽക്കുലേറ്റ്, നിങ്ങളൊന്ന് കണക്കൂട്ടി നോക്ക്, അത് പൂർത്തിയാക്കാൻ പറ്റുമോ എന്ന് കണക്കൂട്ടി നോക്കിട്ട് വന്നാ മതി. എന്നിട്ട് കർത്താവ് പറഞ്ഞു, എന്നേക്കാൾ ഉപരി അപ്പനെയോ അമ്മയെയോ ഭാര്യയോ മക്കളെയോ സഹോദരന്മാരെയോ സഹോദരിമാരെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് കൊള്ളാവുന്നവനല്ല. ചില സമയത്ത് ഞാൻ ചിന്തിക്കും, കർത്താവിനേക്കാ കൂടുതലാണ് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള കൺസേൺ. നമ്മൾ വിചാരിക്കുന്നത് ഈ ഭൂമിയിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ കരുതാൻ ആര് മാത്രമേ ഉള്ളൂ, ആര് മാത്രമേ ഉള്ളൂ, നമ്മളെക്കാ നല്ല പ്ലാൻ സ്വർഗീയ പിതാവിന് നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ചുണ്ടെന്ന്. നമ്മേക്കാൾ നല്ല പ്ലാൻ നമ്മുടെ മാതാപിതാക്കളെ കുറിച്ച് സ്വർഗീയ പിതാവിനുണ്ടെന്ന്. We need to live in that confidence. Praise the Lord. Okay, ഞാൻ എന്റെ അടുത്തൊരു ഭാഗത്തേക്ക് കിടക്കുക. എത്രമാത്രം നമ്മൾ ഈ പിതാവിനെ ഓണർ ചെയ്യുന്നുണ്ട്, ഈ മലാഖി പ്രവാചകന്റെ പുസ്തകത്തിൽ അദ്ദേഹം ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. മലഖായി ചാപ്റ്റർ 1 അതിന്റെ 6 വാക്യം, മകൻ അപ്പനെയും ദാസൻ യജമാനനെയും ബഹുമാനിക്കേണ്ടതല്ലോ, ഞാൻ അപ്പനെങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ, ഞാൻ യജമാനനെങ്കിൽ എന്നോടുള്ള ഭക്തി എവിടെ എന്ന് സൈന്യങ്ങളുടെ യഹോവ അവന്റെ നാമത്തെ തുച്ഛീകരിക്കുന്ന പുരോഹിതന്മാരെ നിങ്ങളോട് ചോദിക്കുന്നു. എ സൺ ഓണേഴ്സ് ഹിസ് ഫാദർ ആൻഡ് എ സെർവന്റ് ഹിസ് മാസ്റ്റർ. Then, if I am a father, where is my honor? And if I am a master, where is my respect? ഒരു പിതാവിന് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് അറിയാമോ? ഓണർ, ബഹുമാനം. ഞാൻ അപ്പനെങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ? സ്വരങ്ങൾ ഞാൻ പറഞ്ഞത്, ദൈവം അപ്പനാണെന്നുള്ളൊരു ബോധ്യം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വേണം. ഒന്നാമത് വേണ്ടത് കോൺഫിഡൻസിലാ, എന്നെ അറിയുന്ന, എന്നെ പരിപാലിക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന എന്റെ സ്നേഹവാനായ അപ്പൻ, ഈ കോൺഫിഡൻസ് വേണം നാം ജീവിക്കാൻ. രണ്ടാമത്, അവൻ അപ്പനാണെങ്കിൽ അവൻ അർഹതപ്പെട്ടൊരു കാര്യമുണ്ട്, അതെന്നറിയാമോ? ബഹുമാനം. ബഹുമാനം ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ്. ദൈവം സകലത്തിന്റെയും രാജാവാ, അവിടുന്ന് സകലത്തെയും നിർമ്മിച്ചവനായ, ഹി ഈസ് എ ഗാഡ് ഓഫ് ക്രിയേഷൻ, ക്രിയേറ്റർ, ഹിസ് ക്രിയേറ്റർ, സൃഷ്ടാവായ ദൈവം, സർവശക്തനായ ദൈവം, സർവത്തെയും നിയന്ത്രിക്കുന്ന ദൈവം. പക്ഷെ നമ്മോട് ദൈവം ഇടപെടാൻ ആഗ്രഹിക്കുന്ന എങ്ങനെയാണെന്നറിയാമോ? അപ്പൻ മക്കൾ ബന്ധത്തിലാണ്. ഇതാ നമ്മുടെ ഏറ്റവും വലിയ പദവി, നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ഇന്ന് ദൈവം നമ്മൾ സൃഷ്ടാവാണ്, നമ്മൾ അതുകൊണ്ട് കർത്താവിന് സ്തോത്രം ചെയ്യണം. പക്ഷേ അതിനേക്കാളെല്ലാം അപ്പുറമായിട്ട് ഇന്ന് ദൈവം ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും ഇടപെടാൻ ആഗ്രഹിക്കുന്ന ഒരു ബന്ധം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, അപ്പൻ മക്കൾ ബന്ധത്തിലാണ്. അപ്പൻ മക്കൾ ബന്ധത്തിലാണ്. ഡു വി ഓണർ ഗോഡ്? അങ്ങനെയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് കർത്താവിന് കൊടുക്കണം എന്നുള്ളതാണ്. ഞാൻ ചില സമയത്തെങ്കിലും ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, നമ്മുടെ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ കർത്താവിനെ നമ്മൾ ഓണർ ചെയ്യുന്നുണ്ടോ? ഉദാഹരണം പറയുകയാണെങ്കിൽ കുടുംബ പ്രാർത്ഥന. കുടുംബ പ്രാർത്ഥന, അതിൽ തന്നെ എനിക്ക് കേട്ട നമ്മുടെ കുഞ്ഞുങ്ങൾ അവിടെ ചില ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അവരെ ഒന്ന് പറഞ്ഞു നിർത്താതെ നാം വളരെ കാഷ്വൽ ആയിട്ട് പോകുമ്പോൾ ഞാൻ എന്നോട് തന്നെ വിചാരിക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ ദൈവത്തെ ഓണർ ചെയ്യുന്നില്ല. ഇവിടെ ഒത്തിരി കുഞ്ഞുങ്ങളുണ്ട്, അവർ കുഞ്ഞുങ്ങളാണ്, അവര് ചിരിക്കും കളിക്കും ഒക്കെ ചെയ്യും. പക്ഷെ മീറ്റിംഗിൽ ഇരുന്നുകൊണ്ട് ഒരു കൊച്ചു കുഞ്ഞിനെ ഇരുന്ന് കളിപ്പിക്കുന്ന കാണുമ്പോൾ ഞാൻ ചിന്തിക്കുന്ന അറിയോ, ദൈവത്തിന് ബഹുമാനം കൊടുക്കേണ്ട സ്ഥാനത്ത് ദൈവത്തിന് ബഹുമാനം കൊടുക്കാതെ നമ്മൾ അവനെ വളരെ കാഷ്വൽ ആയിട്ട് എടുത്തിരിക്കുക. ഞാൻ പറഞ്ഞ, അവർ ഓടിയെന്ന് വരും, അവരെ പിടിച്ചു നിർത്തണം. ചിലപ്പോ ഒന്ന് അങ്ങോട്ട് കൊണ്ട് രണ്ട് അടി കൊടുക്കേണ്ടി വരും, അടിയൊക്കെ കൊടുക്കണം. പക്ഷേ അവരെ ഞാൻ നോക്കുമ്പം വളരെ കൂളായിട്ട് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ നടുവിൽ കുഞ്ഞുങ്ങളെ കളിപ്പിക്കാനായിട്ട് വളരെ കൂളായിട്ട് വളരെ പാസീവായിട്ട് പോകുമ്പോൾ ഞാൻ വിചാരിച്ചു, വി ആർ നോട്ട് ഓണറിങ് ഗോഡ്. മീറ്റിങ്ങിനിടയിൽ മൊബൈൽ എടുത്ത് വെളിയിൽ പോയി സംസാരിക്കുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്, വൈ ദേ ആർ കമ്മിങ് ടു ദിസ് ചർച്ച്, എന്തിനാണ് സഭയിലേക്ക് വരുന്നത്? മൊബൈൽ മെസ്സേജ് അയക്കുക. ഞാൻ ഒരു മേഖലയെ പറഞ്ഞു കേട്ടോ, ഞാൻ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ദൈവത്തെ ഓണർ ചെയ്യേണ്ടതാണ്. ഞാൻ വളരെ സാധാരണ ഒരു കാര്യം മീറ്റിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് പറയുകയാണ്, കർത്താവ് ചോദിക്കുക, ഞാൻ അപ്പനെങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ, ഞാൻ യജമാനനെങ്കിൽ എന്നോടുള്ള അനുസരണം എവിടെ? യജമാനൻ. ഇന്ന് പുതിയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നത് ജീസസ് ഈസ് ലോർഡ്, യേശുവിന്റെ കർത്താവാണ്. എന്റെ കർത്താവാണ് യേശു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? എന്റെ ജീവിതത്തിന്റെ മുഴുവൻ കാര്യങ്ങളിലും അവനെയാണ് ഞാൻ അനുസരിക്കുന്നതിന്റെ അർത്ഥം. അതുകൊണ്ട് യേശു പറഞ്ഞേ, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം എന്ത് ചെയ്യും? പ്രമാണിക്കും. ഇന്ന് കൃപയുടെ കാലഘട്ടമാണ്. അതുകൊണ്ട് എന്ത് ചെയ്താലും കുഴപ്പമില്ല എന്ന് പറഞ്ഞൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഹൈപ്പർ ഗ്രേസ് എന്ന് പറഞ്ഞ ഒത്തിരി ടീച്ചിങ് ഇറങ്ങിക്കൊണ്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ കുറെ കൂടെ ആഴത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ആ കാര്യങ്ങൾ. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ആഴത്തിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ദൈവം നമ്മുടെ പിതാവാ. ആ ദൈവത്തെ ഓണറിയണം. എവിടെയൊക്കെയാ? കൊച്ചു കാര്യങ്ങളിൽ പോലും, ഇൻ സ്മോൾ സ്മോൾ ഏരിയാസ്. മീറ്റിംഗ് ഒക്കെ ചെറിയ കാര്യം കേട്ടോ. ഞാൻ പറഞ്ഞത് 164 മണിക്കൂറിൽ 2-2 മണിക്കൂറെ ചർച്ചയിലുള്ളൂ, ബാക്കിയെല്ലാം വെളിയില്ല. അതുകൊണ്ട് നമ്മള് ഇതിന്റെ അകത്തെ കാര്യങ്ങൾ ഒത്തിരി സംസാരിക്കാറില്ല. പക്ഷെ ഞാൻ പറഞ്ഞ ആ മീറ്റിംഗിൽ പോലും കർത്താവിന്റെ വചനത്തിന്റെ മുൻപിൽ അത് കേൾക്കുവാനുള്ള ഒരു സീരിയസ്നെസ്, നിങ്ങൾ അത് ചെയ്യുമ്പോൾ തന്നെ ദൈവത്തിന് സന്തോഷമാണ്. കാരണം എന്തറിയാമോ? When you are listening to the word and take it seriously, you are honoring God. ദൈവത്തിന്റെ വചനത്തിന് അർഹിക്കേണ്ട ബഹുമാനം കൊടുക്കുമ്പോൾ നിങ്ങൾ കർത്താവിനെ ബഹുമാനിക്കുന്നു. Yes. ദൈവത്തിന്റെ വചനത്തോടുള്ള അനുസരണത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ആ സീരിയസ്നെസ് കൊടുക്കുമ്പോൾ അനുസരിക്കാൻ സഹായിക്കുന്ന പരിശുദ്ധാത്മാവ്, ഐ നോ ദാറ്റ്, അനുസരിക്കാൻ സഹായിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയില്ല, സ്വന്തം ശക്തിയിൽ പറ്റത്തില്ല. പക്ഷേ അതിനുള്ള ബഹുമാനം കൊടുക്കുമ്പോൾ വി ആർ ഓണറിംഗ് ഗോഡ്, വി ആർ ഓണറിംഗ് ഗോഡ്. ഇനി വീണ്ടും ശ്രദ്ധിച്ചോണേ, എബ്രായ ലേഖനം, ഹിബ്രൂസ് ചാപ്റ്റർ 12, എബ്രായ ലേഖനം അതിന്റെ 12 അധ്യായം. അതിന്റെ 6 മുതലുള്ള വാക്യം വായിക്കാം.
കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏതു മകനെയും തല്ലുന്നു എന്നിങ്ങനെ മക്കളോടെന്ന പോലെ നിങ്ങളോടും സംവാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞു.
മറന്നു കളഞ്ഞു. അടുത്തത്,
നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോടെന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു. അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളു? എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതിരിക്കുന്നു എങ്കിൽ നിങ്ങൾ മക്കളല്ല കൗനടയന്മാരത്രേ. നമ്മുടെ ജനസംബന്ധമായ പിതാക്കന്മാർ നമ്മെ ശിക്ഷിച്ചപ്പോൾ നാം അവരെ വണങ്ങിപ്പോന്നുവല്ലോ. ആത്മാക്കളുടെ പിതാവിനെ ഏറ്റവും അധികമായി കീഴടങ്ങി ജീവിക്കേണ്ടതല്ലയോ?
അടുത്ത വാക്യം,
അവർ ശിക്ഷിച്ചത് കുറെ കാലവും തങ്ങൾക്ക് ബോധിച്ച പ്രകാരവും അത്രേ. അവനോ നാം അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നത്.
ഇനി ശ്രദ്ധിക്കണം സ്വരങ്ങളെ, ദൈവം നമ്മെ ഡിസിപ്ലിൻ ചെയ്യുന്നു. ശ്രീ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിലൂടെ, അതിൽ വിശ്വസിച്ചതിലൂടെ ഒരു കാര്യം സംഭവിച്ചു, നമുക്കിനി ശിക്ഷാവിധിയില്ല. Do you know that? നമുക്കെന്തില്ല? Now there is no condemnation those who are in Christ Jesus. ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് എന്തില്ല? ശിക്ഷാവിധി ഇല്ലെന്ന്, നരകത്തിലൂടെ തള്ളിക്കളയത്തില്ലെന്ന്. ഇതാ ദൈവം നമുക്ക് ഇരുന്ന മറ്റൊരു ഉറപ്പ്. അല്ല, നരകത്തിൽ പോകുന്നുള്ള ഭയത്തിലല്ല ജീവിക്കേണ്ടത്. കാരണം എന്താ? സ്വർഗത്തിൽ പോകുന്നുള്ള പ്രത്യാശയല്ല ജീവിക്കേണ്ടത്. കാരണം എന്താണ്? അവൻ വരുമ്പോൾ നാം അവനെ ഇരിക്കുമ്പോൾ തന്നെ കാണുന്നതാകൊണ്ട് എന്ത് ചെയ്യും? അവനോട് സദൃശന്മാരായി തീരും. ഇതിലേക്കാണ് നമ്മൾ പൊക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ നരകത്തിൽ പോകുന്നുള്ള പേടിയല്ല. നോ, ഒരു ദൈവം നരകത്തിൽ പോകുന്നുള്ള ഭയം വേണ്ട. നമ്മളായിട്ട് പോയിരുന്നാ മതി, അവനായിട്ട് തള്ളിക്കളയത്തില്ല. പിശാചിന് പിടിച്ചു പറയാനായിട്ട് അവൻ വിട്ടുകൊടുക്കത്തില്ല. നാം അവന്റെ കരങ്ങളില്ല. ആ ബോധ്യം, ആ കോൺഫിഡൻസ് വേണം. പക്ഷെ അതേസമയം തന്നെ ഇവിടെ ഒരു വാക്യം എഴുതിവെച്ചിരിക്കുകയാണ്, അവൻ നമ്മെ ഡിസിപ്ലിൻ ചെയ്യുന്നു. ശിക്ഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞ മലയാളം അത്രമാത്രം അങ്ങോട്ട് അത്ര ഒരു ഊവനാ പറഞ്ഞത്. അതിനേക്കാൾ കുറച്ചും കൂടെ നല്ല വാക്കുണ്ടോ എന്ന് ഞാനിങ്ങനെ ചിന്തിക്കുക. ഉണ്ടോ? ഡിസിപ്ലിൻ ചെയ്യുന്നു. എന്താ? ശിക്ഷണം ചെയ്യുന്നു. ആ യാ, ദാറ്റ് ഇസ് റൈറ്റ്. ശിക്ഷിക്കുന്നു കേട്ടാ നമ്മുടെ മനസ്സിൽ ഒറ്റ ശിക്ഷ ഉള്ളതാ? നരകത്തിലോട്ടടിക്കരകത്തിലോട്ടടിക്കുന്നതിനെ കുറിച്ചല്ലെന്ന്. അത് ഞാൻ പറഞ്ഞത്, ദൈവം മക്കളോടെന്ന പോലെ നമ്മൾ ഇടപെടാൻ ആഗ്രഹിക്കുക. ഓൾവേസ് റിമെമ്പർ ദാറ്റ്. കാരണം യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിൽ നാം വിശ്വസിച്ചപ്പോൾ നമ്മുടെ പൊസിഷൻ മാറി, ശിക്ഷാവിധി മാറി, ന്യായവിധി മാറി, പിന്നെന്തായി എന്തായി മാറി, പിന്നെ നമ്മൾ മക്കളായി മാറി. ഇപ്പോൾ നമ്മളോട് മക്കളോടെന്ന പോലെയാണ് കർത്താവ് എന്ത് ചെയ്യുന്നത്, ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്, മക്കളോടെന്ന പോലെ. ഹാ, എന്തൊരു കോൺഫിഡൻസ് അല്ലേ, എന്തൊരു കോൺഫിഡൻസാ. നിങ്ങളുടെ മക്കൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അടിക്കും ഒക്കെ ചെയ്യും, പക്ഷേ എന്നാലും ഉടനെ തന്നെ നിങ്ങൾ അവനെ ആ സിംഹത്തിന്റെ വായിൽ എറിഞ്ഞിട്ട് കൊടുത്തേക്കാം എന്ന് പറയുമോ. അതുകൊണ്ട് വീണാലും അവന്റെ മുൻപിലാണ് അവനാ നമ്മെ ശാസിക്കുന്നേ, അവനാ നമ്മെ ശിക്ഷണം ചെയ്യുന്നേ. അപ്പൊ നാം അത് തിരിച്ചറിയണം. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് കർത്താവ് നമ്മളെ ഡിസിപ്ലിൻ ചെയ്യുന്നത്, എന്തിനു വേണ്ടിയിട്ടാ. ഇവിടെ എഴുതിച്ചിരിക്കുന്ന വാക്യമുണ്ട്, ഈ പത്താം വാക്യം എഴുതിച്ചിരിക്കുന്നത് വളരെ 9-ഉം 10-ഉം. നമ്മുടെ ജഡസംബന്ധമായ പിതാക്കന്മാർ നമ്മെ ശിക്ഷിച്ചപ്പോൾ നാം അവരെ വണങ്ങിപ്പോന്നല്ലോ. എന്നിട്ട് 10-ാം വാക്യം, അവർ ശിക്ഷിച്ചത് കുറെ കാലവും തങ്ങൾക്ക് ബോധിച്ച പ്രകാരവും അത്രേ, അവർക്ക് മനസ്സിലാകുന്ന രീതിയിലൊക്കെ അവരെന്ത് ചെയ്തു. ചില സമയത്ത് ചില ടെമ്പർ കൂടിപ്പോയി, ചില സമയത്ത് അത്ര അടിക്കണ്ടായിരുന്നു, അത്രയും പറയണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാണ് ജഡസംബന്ധമായ പിതാക്കന്മാരുടെ പ്രത്യേകത. എന്നിട്ട് പറയാണ്, ആത്മാക്കളുടെ പിതാവിന് ഏറ്റവും അധികമായി കീഴടങ്ങേണ്ടി ജീവിക്കേണ്ടതല്ലയോ. എന്തിനാ ശിക്ഷിക്കുന്നേ, എന്തിനാ ദൈവം നമ്മളെ ശിക്ഷണം ചെയ്യുന്നേ, ശിക്ഷിക്കുന്ന കഴിഞ്ഞാൽ കുറച്ചും കൂടെ ശിക്ഷണം ചെയ്യുന്ന, എന്തിനാ ദൈവം നമ്മളെ ശിക്ഷണം ചെയ്യുന്ന, മക്കൾ എന്ന പോലെ നമ്മളെ ഇവിടുന്ന് ശിക്ഷണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാ. വാക്യം ശ്രദ്ധിച്ചോ നിങ്ങള്, 10-ാം വാക്യത്തിന്റെ 2-ാമത്തെ ഭാഗം, നാം അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് ഹീ ഡിസിപ്ലിൻസ് അസ് ഫോർ അവർ ഗുഡ്, നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ശിക്ഷണം ചെയ്യുന്നു, സോ ദാറ്റ് വി മേ ഷെയർ ഹിസ് ഹോളിനെസ്. അതുകൊണ്ടാ ഭക്തൻ എഴുതി വെച്ചത്, അവൻ എന്നെ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സോ നമ്മൾ ഈ ഒരു ബന്ധത്തിൽ ദൈവത്തെ എപ്പോഴും നമ്മൾ കാണേണ്ടത്, ജഡ്ജിയായിട്ടല്ല, ജഡ്ജിയായിട്ടുള്ള കാര്യം നമ്മുടെ മാറി. കാരണം എന്താ, ക്രൂശിന്റെ മുൻപിൽ വന്ന് യേശു കർത്താവിനെ രക്ഷകനും നാഥനുമായി നാം ഏറ്റെടുത്തപ്പോൾ, സ്വീകരിച്ചപ്പോൾ നമ്മുടെ ശിക്ഷാവിധി മാറിപ്പോയി. ജഡ്ജി ആയിരുന്ന ദൈവം ഇപ്പൊ നമുക്ക് ആരായിട്ടായിരിക്കുന്നേ, ഇപ്പൊ പിതാവായിട്ടായിരിക്കുന്നേ. യെസ്, ഈ ബന്ധത്തിൽ വേണം നമ്മൾ ദൈവത്തെ കാണാൻ, ഈ ബന്ധത്തിൽ വേണം. അപ്പൊ അവൻ നമ്മളെ ശാസിക്കുന്നതും അവൻ നമ്മളെ ശിക്ഷണം ചെയ്യുന്നതും ഒക്കെ എന്താ പറയുക, അപ്പനും മക്കളുമായിട്ടുള്ള ബന്ധത്തിലാണ്. അതുകൊണ്ട് എപ്പോഴും ആ ഒരു എന്നാ പറഞ്ഞത്, ഒത്തിരി ദൈവമക്കൾ എന്ന് പറയുന്നത് എപ്പോഴും ഭയത്തിൽ ജീവിക്കുക, വേറൊരു മേഖലയാണ് ഭയത്തിൽ ജീവിക്കുന്നത്. എന്താണെന്നറിയാമോ, അയ്യോ ഒരു ചെറിയ തെറ്റ് പറ്റിപ്പോയി, അപ്പന്റെ അടുത്തേക്ക് ചെല്ല്, അവിടുത്തോട് ചെല്ല്, എത്രയും പെട്ടെന്ന് സെറ്റിൽ ചെയ്യ്. അതുകൊണ്ടാണ് ചോദിച്ചത്, നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. 1 യോഹന്നാൻ 1:7-9 ഇന്ന് ഒത്തിരി ഹൈപ്പർ ഗ്രീസുകാർ പറയുന്നത് നോസ്റ്റിക്സിന് വേണ്ടി എഴുതിയതാണ്, അതുകൊണ്ട് രക്ഷിക്കപ്പെടാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്, രക്ഷിക്കപ്പെട്ടവർക്ക് വേണ്ടി എന്ന് അല്ലാന്നൊക്കെ പറഞ്ഞ ഒത്തിരി വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ട്. അത് പോട്ടെ, അതിനെ കുറിച്ച് നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും വളരെ കാര്യമായിട്ട് ചിന്തിക്കാനുണ്ട്. പക്ഷേ അതിനെക്കുറിച്ച് സ്പർജൻ പറഞ്ഞൊരു കോട്ടിങ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നി. അദ്ദേഹം പറഞ്ഞു, അത് ജഡ്ജ്മെന്റൽ ഫോർഗിവ്നെസ് അല്ല, അല്ല ജുഡീഷ്യൽ ഫോർഗിവ്നെസ് അല്ല, അതൊരു പേരന്റൽ ഫോർഗിവ്നെസ് ആണ്. നാം ഏറ്റു പറയുമ്പോൾ അവൻ നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുന്നത് ജുഡീഷ്യലായിട്ട് നിയമപരമായിട്ടുള്ള ഒരു ക്ഷമയല്ല, പിന്നെ അതാ അത് പേരന്റൽ ഫോർഗിവ്നെസ്, ഒരു അപ്പൻ തന്റെ മകനോട് ക്ഷമിക്കുന്ന പോലെയുള്ള ഒരു ക്ഷമയാത്. അമേസിംഗ്. അതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ ബന്ധം മാറി തിരിച്ചറിയണം, മക്കളാണെന്നുള്ള ഒരു ബോധ്യം എപ്പോഴും കൂടെ കൊണ്ടു നടക്കണം. അവിടെ നമ്മുടെ ജീവിതത്തിന്റെ അവിടെയാണ് നമ്മുടെ കോൺഫിഡൻസ്. അവൻ നമ്മെ ശാസിക്കുമ്പോഴും നാം തിരിച്ചറിയും, എന്നെ അവൻ തള്ളിക്കളയൊന്നുമല്ല, നോ, അവൻ അവന്റെ വിശുദ്ധി പ്രാപിപ്പാൻ വേണ്ടി എന്നെ ഡിസിപ്ലിൻ ചെയ്യുന്നുണ്ട്. പക്ഷെ എങ്കിലും അവൻ എന്നെ സ്നേഹിക്കുന്നു. കാരണം എന്താ, സ്വന്തം പുത്രനെ പോലും ആദരിക്കാതെ അവനെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്ന സ്നേഹവാനായ പിതാവാണ് അവിടെ. ഓ ഗ്ലോറിയസ് ഫാദർ. ഈ ബോധ്യത്തിൽ നടക്കുന്ന ദൈവമായി തന്നെ ഞാൻ വിചാരിക്കുന്നതിനറിയ പിശാചിന് അവനെ പെട്ടെന്നൊന്നും കുലുക്കാൻ പറ്റത്തില്ല. കാരണം ഒരു പ്രശ്നം വന്നാൽ ആദ്യം പിശാചി എന്ന് പറഞ്ഞാൽ അറിയാമോ, ദൈവം നിന്നെ ശിക്ഷിക്കുന്നു, ദൈവം നിന്നെ അറിയുന്നില്ല, ദൈവം അറിഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമായിരുന്നു, ഒരു 100,000 ചോദ്യമായിട്ട് പിശാചി വരും. ഹാവ് യു ഹെർഡ് ദാറ്റ്? നിങ്ങൾ കേട്ടിട്ടുണ്ടോ അങ്ങനെ ചോദ്യം കേട്ടിട്ടുണ്ടോ? പിശാചി ആദ്യം വരുന്നൊരു കാര്യം അതാ, പക്ഷേ അവിടെ നാം നടക്കേണ്ട ഒരു കോൺഫിഡൻസ് ഉണ്ട്. എന്താ? സ്വന്തം പുത്രനെ പോലും ആദരിക്കാതെ അവനെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്ന സ്നേഹവാനായ ദൈവം. പ്രൈസലോ. അതുകൊണ്ട് എപ്പോഴും ഒരു വാക്യം കൂടെ വായിച്ചാൽ അവസാനിപ്പിക്കാം. റോമാലേഖനം അതിന്റെ 8-ാം അധ്യായത്തില് അതിന്റെ 15-ാം വാക്യം, റോമറട്ടിന്റെ 15.
നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാപിതാവ് എന്ന് വിളിക്കുന്ന പുത്രത്വത്തെ ആത്മാവിനെ അത്ര പ്രാപിച്ചത്.
ഭയപ്പെടേണ്ട ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല. നമ്മൾ അതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. എന്താ ദാസ്യത്തിന്റെ ആത്മാവിന്റെ പ്രത്യേകത? ഭയമാ. ഇനി വേറെ ആംഗിളിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വീട്ടിലൊരു സെർവന്റ് ഉണ്ടെങ്കിൽ എപ്പോഴും ഭയത്തിലാണ് ജീവിക്കുന്നത്. എപ്പം വേണം ജോലി പോകാം, എപ്പം വേണം വീടിന് വെളിയിൽ പോകാം, എപ്പം വേണമെങ്കിലും അവിടെ ഡിസ്മിസ് ചെയ്യാം, എന്തെങ്കിലും ചെറിയ തെറ്റ് വന്നാലോ, അയ്യോ, എപ്പോഴും ഭയത്തിലാണ് ജീവിക്കുന്നത്, ഭയത്തിന്റെ. പക്ഷേ നമ്മെ ദാസ്യത്തിന്റെ ആത്മാവല്ല, പിന്നെന്താണ്? പുത്രത്വത്തിന്റെ ആത്മാവാണ്. അതെന്താ പ്രത്യേകത? സ്വാതന്ത്ര്യത്തിന്റെ ആത്മാവാണ്. അവിടെ ഭയമല്ല, പിന്നെന്താ ഉള്ളത്? അവിടെ സ്നേഹത്തിന്റെ ആത്മാവാണ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. പിള്ളേരെപ്പോഴും വീട്ടിൽ പേടിച്ചാണ് നടക്കുന്നത്, ആണോ? അവര് സ്വാതന്ത്ര്യമായിട്ട് കളിച്ചാണ് നടക്കുന്നത്. പക്ഷെ ചില കാര്യം ചെയ്യുമ്പോൾ അവർക്കറിയാം എന്നുണ്ട്, ആ ഡിസിപ്ലിൻ ഉണ്ടെന്ന് അറിയാം. പക്ഷെ അവരെപ്പോഴും അങ്ങനെ നടക്കുന്നത്, എപ്പോഴും ഒരു സന്തോഷത്തിൽ നടക്കുന്നത്. ഇതുപോലെ ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, പിന്നെ പിന്നെന്താണ്? അബ്ബാ പിതാവ് എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ, മക്കൾ എന്നുള്ള പദവി, അവകാശികൾ എന്നുള്ള ആ വലിയ പദവിയിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവന്നിരിക്കുക. മനസ്സിലോ? അങ്ങനെയാണെങ്കിൽ സഹോദരങ്ങളെ, ഇനി അനാഥത്വം നമ്മളെ ഭരിക്കരുത്. അതുകൊണ്ട് എന്റെ പറഞ്ഞു വന്നത്, ഈ ലോകത്തിൽ ആരുമില്ലെങ്കിലും എനിക്ക് സ്വർഗത്തിൽ എനിക്കൊരു അപ്പച്ചനുണ്ട്. ഒരു മനുഷ്യന് പോലും എന്നെ സഹായിക്കാനില്ലാത്തപ്പോഴും എന്നെ സഹായിക്കുവാനായിട്ട് സ്വർഗത്തിന്റെ കരം അവിടെ നീളുന്നുണ്ട്. മനസ്സിലോ? ഞാൻ ചോദിക്കട്ടെ സഹോദരങ്ങളെ, ഈ ഈ റിമോട്ട് ആയിട്ടുള്ള ട്രൈബൽ കോളനീസിൽ, ആഫ്രിക്കയിലും അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യയിലെ പല റിമോട്ട് കോളനീസില് ആരും കടന്നില്ലാത്ത സ്ഥലങ്ങളിൽ സുവിശേഷമായി പോയ ആൾക്കാരുണ്ട്, വളരെ പ്രതികൂലങ്ങളുടെ നടുവിൽ അവിടെ പോയ ആൾക്കാരുണ്ട്. ഞാൻ ചോദിക്കട്ടെ, അവരൊക്കെ എങ്ങനെയാ ജീവിച്ചത്? അവരാരും പട്ടിണി കിടന്ന് ചത്തു പോയില്ല. അതിന്റെ നടുവിലും ദൈവം ചിലരുടെ ഹൃദയത്തില് ഒരു തോന്നൽ കൊടുത്തിട്ട് അവർക്ക് ആഹാരം കിട്ടി, അവർക്ക് താമസിക്കാൻ സ്ഥലം കിട്ടി. അതിന്റെ നടുവിൽ ദൈവം അവരെ ബിൽഡ് ചെയ്ത് അവിടെ സഭകളുണ്ടായി, അവിടെ സുവിശേഷം പടർന്നു. എന്താ കാര്യം? ആരുമില്ലാതിരുന്ന സ്ഥലത്ത് അവർ ഒറ്റയ്ക്ക് ചെന്നപ്പോൾ അവിടെ ഒരു ദൈവം അവർക്ക് വേണ്ടി ഇറങ്ങി വന്നു. ഞാൻ ഒരാൾ പറഞ്ഞ ടെസ്റ്റിമണി ഓർക്കുന്നുണ്ട്. അദ്ദേഹം പറയണം, ഭക്ഷണമില്ലാതിരുന്ന് മൊത്തം ഇറങ്ങി നിൽക്കുക, ഭക്ഷണം കഴിക്കാനായിട്ടില്ല. അങ്ങനെ ഇരുന്നപ്പോഴത്തേനാണ് അയൽവക്കത്തുള്ള ഒരു പൂജാരി കൊണ്ടുവന്ന് ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്തു. അതുമല്ല, സ്ഥിരമായിട്ട് പല ദിവസങ്ങളും പൂജാരി കൊണ്ടുവന്ന് ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്തു. അവസാനം സഹികെട്ട് പുള്ളി ദൈവത്തോടെ ചോദിച്ചു, എന്റെ കർത്താവേ, ഇവിടെ കുറെ അപ്പുറത്തുമൊക്കെ ചില ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ദൈവമക്കളെന്ന് വേറുള്ളവരൊക്കെ ഉണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് ഈ പൂജാരിയിലൂടെ പ്രവർത്തിക്കുന്നത്? കർത്താവ് പറഞ്ഞ, എന്റെ മോനെ, അവരോടൊക്കെ പറഞ്ഞിട്ട് അവര് കേട്ടില്ല, അതുകൊണ്ടാണ് ഇനി പൂജാരിയോട് സംസാരിച്ചത്. ഇവനെ പറഞ്ഞു, പല കാര്യങ്ങളും നമ്മൾ കേൾക്കുന്നില്ല. കർത്താവ് നമ്മളോട് ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്, നമ്മളത് കേൾക്കുന്നില്ല എന്നുള്ളതാ. പക്ഷെ നമ്മൾ കേട്ടില്ലെങ്കിലും സ്വർഗത്തിൽ ദൈവം ആരെയെങ്കിലും അയക്കുന്ന ദൈവമാണ്, കാരണം അവിടെ നമ്മുടെ
അപ്പനാണ്.
ഇതാ ഇതാ നമ്മുടെ എല്ലാ ഭയത്തിൽ നിന്ന് സ്വതന്ത്രരാക്കുന്നത്, എല്ലാ ആകുല ചിത്തകളിൽ നമ്മളെ സ്വതന്ത്രരാക്കുന്ന ഒരൊറ്റ കാര്യം ഇതാണ്: സ്വർഗീയനായ പിതാവ് എന്റെ അപ്പൻ, സ്വന്തം പുത്രനെ കാൽവരി ക്രൂശിൽ എനിക്ക് വേണ്ടി തകർത്ത് കളഞ്ഞവൻ, അത്രമാത്രം എന്നെ സ്നേഹിച്ചവൻ, അവനോടുകൂടി സകലവും എനിക്ക് നൽകാതിരിക്കുമോ? നമ്മുടെ കണ്ണുകളെ ഒരു നിമിഷം അടയ്ക്കാം. കർത്താവ് ചോദിക്കാൻ, അപ്പനെങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ? ഇറ്റ് ഇസ് ഓണറിങ്. നമ്മുടെ അപ്പനെ നമുക്ക് ഓണർ ചെയ്യണം, ബഹുമാനിക്കണം. കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ മാത്രമല്ല, എല്ലാ കാര്യങ്ങളിലും എന്റെ സ്വർഗീയ പിതാവാണ്. അവിടെ നമ്മുടെ കർത്താവാണ്. അവിടെ അവിടുത്തെ അനുസരിക്കുവാനായിട്ട് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. താങ്ക് യു ലോർഡ്. സ്ഥലവിധമായ പ്രശ്നങ്ങൾ പ്രതികൂലങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെന്ന് വരാം. പക്ഷെ അവിടുന്ന് അറിയാതെയല്ല, അതൊക്കെ നമ്മുടെ നന്മയ്ക്കായിട്ടാണ്. ഹല്ലേലൂയ. എന്ത് പ്രതികൂലമായിക്കൊണ്ടെ അതെല്ലാം നന്മയ്ക്കാക്കി കൂടി വ്യാപരിപ്പിക്കുന്നവനായ ദൈവം. ഹല്ലേലൂയ. നാം തകർന്നു പോകുന്ന തോന്നുന്ന കാര്യങ്ങൾ പോലും അവിടെ നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിച്ചുകൊണ്ടിരിക്കുക. കാരണം അദൃശ്യമായ കർത്താവിന്റെ കരങ്ങൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ പരാജയങ്ങളിൽ പോലും അവിടെ നിന്ന് പ്രവർത്തിക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ ഹൃദയങ്ങൾ അതിൽ ഉറപ്പിക്കാം.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org